السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ والصلاۃ والسلام علی رسول اللہ وعلی آلہ وصحبہ اجمعین. وبعد، شیخ ابو عبداللہ حمزہ النائلی حفظہ اللہ رجچ تنبیہ العمى علی مسائل واحکام شرعیہ مہمہ എന്ന ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ ലേഖനം തഅലീമുല്ലാഹി അസ്സവജല്ല, അല്ലാഹുവിന് മഹത്വം നൽകൽ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തൽ. ഇത് ഒരു ലേഖന പരമ്പരയാണ്. മൂന്നോളം ലേഖനങ്ങൾ അദ്ദേഹം പരമ്പരയായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ ലേഖനം അൽ മുറാദു ബി തഅലീമില്ലാഹി അസ്സവജല്ല വ അഹ്മിയതുഹു ഫി ഈമാനിൽ അബ്ദി വ തുറുഖു തഹ്സീലിഹി. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, അവനെ തഅലീം ചെയ്യുക എന്നതിന്റെ ഉദ്ദേശവും അതിന് ഒരാളുടെ ഈമാനിലുള്ള സ്ഥാനവും അത് നേടിയെടുക്കാനുള്ള വഴികളും, ഇതാണ് ഒന്നാമത്തെ ലേഖനത്തിന്റെ തലവാചകം. രണ്ടാമത്തെ ലേഖനം സമറാത്തുൽ ഈമാനി ബി ഇസ്മില്ലാഹിൽ അലീം, അള്ളാഹുവിന്റെ അലീം എന്നുള്ള ഇസ്മ്, ആ ഇസ്മിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അതിന്റെ സ്വാധീനങ്ങൾ എന്താണ്, ഇതാണ് രണ്ടാമത്തെ ലേഖനത്തിന്റെ തലവാചകം. മൂന്നാമത്തെ ലേഖനം ഹൽ നഹ്നു മുഅല്ലിമൂനല്ലാഹ്, നാം അല്ലാഹുവിനെ ശരിയായ മുറപ്രകാരം തഅലീം അഥവാ മഹത്വം നൽകുന്നുണ്ടോ, അവനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ. ഇതാണ് മൂന്നാമത്തെ ലേഖനം. ഇതിൽ ഒന്നാമത്തെ ലേഖനം അൽ മുറാദു ബി തഅലീമില്ലാഹി അസ്സ വജല്ല വ അഹ്മിയതുഹു ഫി ഈമാനിൽ അബ്ദി വ തുറുഖു തഹ്സീലിഹി. ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇന്ന മിൻ അഅലമി അസ്ബാബിൽ അൽ മുഈന അലാ സലാഹി ഖൽബിൽ അബ്ദി വ സആദതിഹി തഅലീമുഹു ലി ഖാലിഖിഹി സുബ്ഹാനഹു വ തആല. ഒരു അടിമയുടെ മനസ്സ് നന്നാക്കി തീർക്കുന്നതിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് ആ മനസ്സിന്റെ സൃഷ്ടാവായ റബ്ബിനെ ശരിയായ നിലക്ക് മഹത്വപ്പെടുത്തുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത്. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അദ്ദേഹത്തിന്റെ അസ്സവാഇഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ലാ സആദത ولا فلاح ولا صلاح لهم ولا نعيم الا بان يعرفوه ويعبدوه. ഒരു ഐശ്വര്യവുമില്ല, ഒരു അടിമയ്ക്ക് ഒരു ഐശ്വര്യവുമില്ല, ലാ സആദത ولا فلاح ഒരു വിജയവുമില്ല, ولا صلاح ഒരു അനുഗ്രഹവുമില്ല, ഇല്ല ബി അയ്യാദിഫൂഹു വയാബുദുഹു, അവന് അവന്റെ റബ്ബിനെ അറിഞ്ഞ് ശരിയായ നിലക്ക് അറിഞ്ഞുകൊണ്ട് ആരാധന നടത്താൻ കഴിഞ്ഞാലല്ലാതെ. വയക്കൂനു വഹ്ദഹു റായത്തു മത്ലൂബിഹി, അവന്റെ പരമമായ തേട്ടം ആ അല്ലാഹുവായി തീർന്നിട്ടല്ലാതെ. വനിഹായത്തു മുറാദിഹിം, അവരുടെ ആഗ്രഹങ്ങളുടെ അന്ത്യം ആ അല്ലാഹുവിലേക്കായി തീർന്നിട്ടല്ലാതെ. വദിക്രുഹു വതഖറുബു ഇലൈഹി ഖുറത്തു ഉയൂനിഹിം വഹയാതു ഖുലൂബിഹിം, ആ റബ്ബിനെ ഓർക്കുക എന്നുള്ളതും അവനിലേക്ക് അടുക്കുക എന്നുള്ളതും ഖുറത്തു ഉയൂനിഹിം, അവരുടെ കണ്ണിന് കൺകുളിർമ നൽകുന്നതാണ്. വഹയാതു ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന, ഉന്മേഷം നൽകുന്ന ഒന്നാണ്. فمتى فقدوا ذلك كانوا اسوأ حالا من الانعام بكثير. ഈ ഒരു അവസ്ഥ എപ്പോൾ അടിമകൾക്ക് കൈവിട്ടു പോകുന്നുവോ അപ്പോൾ അവർ അവരുടെ ജീവിതം എന്നുള്ളത് അസ്വ ഉഹാലം മിനൽ അനാമി ബികസീർ, കന്നുകാലികളെക്കാൾ പരിതാപകരമായ അവസ്ഥ, പല നിലക്കും കന്നുകാലികളെക്കാൾ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എത്തുമെന്നാണ്. വകാനത്തിൽ അനാമു അതിയബു ഐഷം മിൻഹും ഫിൽ ആജിൽ വ അസ്ലമു ആഖിബത്തുൻ ഫിൽ ആജിൽ. കാരണം കന്നുകാലികൾ ഇപ്പോഴുള്ള ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഇനി സുരക്ഷിതമായ ഒരു പര്യവസാനമാണ് അവർക്ക് വരാനിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥ മനുഷ്യർക്കില്ല. മനുഷ്യരേക്കാൾ ഏറ്റവും പരിപൂർണമായ ജീവിതം കന്നുകാലികളുടേതാവുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുവാൻ, അവനിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതം കന്നുകാലികളെക്കാൾ മോശമായി തീരും എന്നുള്ളത്. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പല സ്ഥലങ്ങളിലും ഈ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ റബ്ബിനെ മനസ്സിലാക്കാതെ, റബ്ബിനെ അറിയാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം കന്നുകാലികളെക്കാൾ മോശമായ, പരിതാപകരമായ, അത്രയും താഴ്ന്ന ഒരു നിലയിലാണ് ഉള്ളതെന്ന്. അതിനദ്ദേഹം കാരണം വിശദീകരിക്കുന്നത്, ഒരു കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ബാധ്യതകളൊന്നുമില്ല. അവർക്ക് കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുള്ള നഷ്ടബോധങ്ങളില്ല. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ലോകത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഉള്ള സങ്കടങ്ങളില്ല. ഇനി വരാനിരിക്കുന്ന ഭാവിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളില്ല. ഇത്തരം മാനസിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർ തീർത്തും വിമുക്തരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹുതാല നിശ്ചയിച്ചിട്ടുള്ള ആസ്വാദനങ്ങളെ പരിപൂർണമായും 100% അവർക്ക് ആസ്വദിക്കാനാകും. കാരണം ഇത്തരം മാനസികമായ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ ഭക്ഷണമാകട്ടെ, അവരുടെ ഭോഗങ്ങളാകട്ടെ, എല്ലാം അവർക്ക് പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ അതല്ല. മനുഷ്യൻ 100 കൂട്ടം ചിന്തകളുടെ നടുവിലാണ് അവന് ഓരോ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്, കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുള്ള നഷ്ടബോധങ്ങളുണ്ട്, ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചുള്ള സങ്കടങ്ങളുണ്ട്. ഇതൊക്കെ ഇത്തരം 100 കൂട്ടം ചിന്തകളുടെ, 100 കൂട്ടം വിഷമങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ആസ്വാദനങ്ങളെ പരിപൂർണമായി 100% അവന് ഒരാൾക്കും തന്നെ, ഒരു മനുഷ്യനും ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ട ഒന്നും തന്നെയില്ല. അവരുടെ ജീവിതം, പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അവർക്ക് കബർശിക്ഷയില്ല, നരകമില്ല, സ്വർഗമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അള്ളാഹുവിനെ അറിയാതെ ജീവിച്ചുപോയി അങ്ങനെ മരിച്ച ആളുകൾക്ക് അവർക്ക് പരലോകത്ത് ശിക്ഷകളുണ്ട്, കബർശിക്ഷയുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു നിലക്ക് നോക്കുമ്പോഴും ഈ കന്നുകാലികൾ ഇവരെക്കാൾ ഉത്തമരാണെന്നാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദമ്മുൽ ഹവ എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഒരു കാര്യം വളരെ മനോഹരമായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് പറയുന്നു, ഫമാ അഹ്വജുന അയ്യുഹൽ അഹിബ്ബ അൻ നതഅറഫ അലാ അസ്മാഇല്ലാഹി വസിഫാതിഹി. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം നമ്മൾ ആവശ്യക്കാരാണ് ആ അള്ളാഹുവിനെ അവന്റെ അസ്മാവ് വസിഫാത്തോടുകൂടി തിരിച്ചറിയുന്നതിൽ നമ്മൾ എത്രമാത്രം ആവശ്യക്കാരാണ്. ഫഇന്നഹു അലാ ഖദ്രിൽ മഅരിഫതി യകൂനു തഅലീമുൽ ബാരി ജല്ല ജലാലുഹു ഫീ ഖുലൂബിന. കാരണം നമ്മുടെ മനസ്സിൽ ആ റബ്ബിനോട് മഹത്വം തോന്നണമെങ്കിൽ, ആ റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിന് വരണമെങ്കിൽ നാം ആ റബ്ബിനെ അറിയണം. കാരണം ആ റബ്ബിനെ നാം എത്രമാത്രം അറിഞ്ഞോ അതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സിൽ ആ റബ്ബിനോട് തളളിയും അവനോടുള്ള മഹത്വവും അവനെ മഹത്വപ്പെടുത്താനുള്ള ചിന്തയും ഉണ്ടാകുക. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അലാ ഖദ്രിൽ മഅരിഫതി യകൂനു തഅലീമുർ റബ്ബി തആല ഫിൽ ഖൽബ്. ഒരാളുടെ മനസ്സിൽ അവന്റെ റബ്ബിനോട് തോന്നുന്ന മഹത്വം, മാഹാത്മ്യം തോന്നുക എന്നുള്ളത് അവൻ എത്രമാത്രം റബ്ബിനെ അറിഞ്ഞു എന്നതിനനുസരിച്ചിരിക്കും. വഅറഫുൻ നാസി ബിഹി അഷദ്ദുഹും ലഹു തഅലീമൻ വഇജ്ലാലൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും മഹത്വം കൽപ്പിക്കുന്ന, അള്ളാഹുവിനെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നവർ അള്ളാഹുവിനെ ഏറ്റവും അറിഞ്ഞവരായിരിക്കുമെന്നാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. വയക്കൂലു ഷെയ്ഖ് അസ്സഅദി റഹിമഹുള്ള, ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വബിഹസ്ബി മഅരിഫതിഹി ബിറബ്ബിഹി യകൂനു ഈമാനുഹു. ഒരു അടിമയുടെ ഈമാൻ എന്നുള്ളത് അവൻ എത്രമാത്രം റബ്ബിനെ അറിഞ്ഞു എന്നതിനനുസരിച്ചായും ഇരിക്കുക. ഫകുല്ലമാ ഇസ്ദാദ മഅരിഫതു റബ്ബിഹി ഇസ്ദാദ ഈമാനുഹു. എപ്പോഴെല്ലാം റബ്ബിനെക്കുറിച്ചുള്ള അറിവ്, വിജ്ഞാനം അവന് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അവന്റെ ഈമാനിന്റെ തോതും വർദ്ധിക്കും. വകുല്ലമാ നഖസ നഖസ, എപ്പോഴെല്ലാം റബ്ബിനെക്കുറിച്ചുള്ള അറിവിൽ അതിൽ അവന് കുറവ് വരുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അവന്റെ ഈമാനിലും കുറവ് വരും. അതിനുശേഷം ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള പറയുന്നു, വ അഖറബു തുരീഖിൻ യൂസിലുഹു ഇലാ ദാലിക് തദബ്ബുറു സിഫാത്തിഹി വ അസ്മാഇഹി മിനൽ ഖുർആൻ. ഇങ്ങനെ ആ റബ്ബിന്റെ അറിയുന്നതിലേക്കുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും എളുപ്പത്തിലെത്തിക്കുന്ന വഴി എന്നുള്ളത് തദബ്ബുറു സിഫാത്തിഹി വ അസ്മാഇഹി ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടു വന്നിരിക്കുന്ന അവന്റെ സിഫാത്തുകൾ, അവന്റെ അസ്മാഉകൾ, അവന്റെ നാമങ്ങൾ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല വഴിയെന്നാണ്. ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറു സഅദിയിൽ പറഞ്ഞതാണ്. വഖദ നതസാഅൽ അയ്യുഹൽ അഹിബ്ബ അൻ തുരീക തഹ്സീലി ഹാദിഹിൽ മഅരിഫ വകൈഫ സബീലു ലിൽ വുസൂലി ഇലൈഹ. ഈ ഒരു സമയത്ത് നാം ചിലപ്പോൾ പരസ്പരം ചോദിച്ചേക്കാം, ഈ ഒരു അറിവ്, അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ എന്തുണ്ട് വഴി, എങ്ങനെ ആ ഒരു വിജ്ഞാനം കരഗതമാക്കും എന്നുള്ളതിനെ കുറിച്ച് നാം പരസ്പരം ചോദിച്ചേക്കാം. ഫയുജീബുന അൻസാലിക ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, നമ്മുടെ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നത് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്നെയാണ്. ഫയഖൂൽ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അൽ മഅരിഫതു ബാബാനി വാസിഅനി, ഈ ഒരു അറിവിന്റെ വാതിലുകൾ രണ്ടെണ്ണമാണ്, രണ്ട് വിശാലമായ വാതിലുകൾ ഈ ഒരു അറിവിനുണ്ട്, ഈ ഒരു മഅരിഫത്തിന്, ഈ ഒരു വിജ്ഞാനത്തിനുണ്ട്. ഒന്നാമത്തെ ബാബ്, ഒന്നാമത്തെ വാതിൽ എന്നുള്ളത് ബാബു തഫക്കുരി വത്തഅമ്മുലി ഫി ആയാത്തിൽ ഖുർആനി കുല്ലിഹ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലെല്ലാം തന്നെ നമ്മൾ ഉറ്റാലോചിക്കുക, നമ്മൾ വളരെയധികം ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാബ്. വൽഫഹ്മുൽ ഖാസ് അനില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്ന, വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുക, ഇതാണ് ഒന്നാമത്തെ ബാബ്. വൽ ബാബുസ്സാനി, രണ്ടാമത്തെ ബാബ് എന്നുള്ളത് അത്തഫക്കുറു ഫി ആയാത്തിഹി അൽ മഷ്ഹൂദ, അള്ളാഹുവിന്റെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. വതഅമ്മുലു ഹിക്മതിഹി ഫീഹ വഖുദ്റതിഹി വലുതുഫിഹി വഅഹ്സാനിഹി വഅദലിഹി വഖിയാമുഹു ബിൽഖിസ്തി അലാ ഖൽഖിഹി, അവന്റെ ആ പ്രപഞ്ചത്തിൽ അവൻ പ്രകടമാക്കിയിട്ടുള്ള ഹിക്മത്തുകൾ, അതേപോലെ തന്നെ അവന്റെ കുദറത്തുകൾ, അവന്റെ കഴിവുകൾ, അതുപോലെ തന്നെ അവന്റെ വാത്സല്യം, ഇങ്ങനെ അവന്റെ നാനാവിധങ്ങളായ ഗുണങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു തആല പ്രകടമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും ഉറ്റാലോചിക്കുക, അതിനെക്കുറിച്ചും ചിന്ത നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ വഴി. വ ജിമാഉദാലിക, ഈ രണ്ട് വഴികളും ഒത്തുചേരുന്നതാണ് അൽ ഫിഖ്ഹു ഫി മഅനി അസ്മാഇഹി അൽ ഹുസ്ന വ ജലാലിഹ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഫിഖ്ഹു അസ്മാഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ടുള്ള ജ്ഞാനം എന്നുള്ളത് ഈ രണ്ട് ബാബുകളുടെയും, ഈ രണ്ട് കാര്യങ്ങളുടെയും സമ്മേളിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ് ഫിഖ്ഹു അസ്മാഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള അസ്മാഉ സിഫാത്തിന്റെ പഠനം എന്നുള്ളതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. വതഅല്ലുഖുഹ ബിൽ ഖൽഖി വൽ അംർ, മാത്രമല്ല അള്ളാഹുവിന്റെ ഈ അസ്മാഉകളിൽ അള്ളാഹു തആല അവനുള്ളതായിട്ട് പരിചയപ്പെടുത്തുന്ന ഗുണങ്ങൾ, അതെന്തുമാത്രം അവൻ കൽപ്പിച്ച കൽപ്പനകളിലും അവന്റെ സൃഷ്ടികളിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഫിഖുഹു അസ്മാഇല്ലാഹിൽ ഹുസ്ന എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. അങ്ങനെ ഒരു അടിമ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു, ഫയകൂനു ഫഖീഹൻ ഫി അവാമിരിഹി വനവാഹിഹി. ഒരു അടിമ ശരിയായ ഫഖീഹായി തീരും, ശരിയായ വിജ്ഞാനം ലഭിച്ചവനായി തീരും. ഫി അവാമിരിഹി, ആ റബ്ബ് കൽപ്പിച്ച കൽപ്പനകളെക്കുറിച്ച്. വനവാഹിഹി, ആ റബ്ബ് നിരോധിച്ച നിരോധനങ്ങളെക്കുറിച്ച്. ഫഖീഹൻ ഫി ഖലാഇഹി വഖദരിഹി, ആ റബ്ബിന്റെ കലാഹുകൾ, ആ റബ്ബിന്റെ വിധിനിശ്ചയ പ്രകാരമുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടും അവൻ ശരിയായ വിജ്ഞാനം ലഭിച്ചവനാകും. ഫഖീഹൻ ഫി അസ്മാഇഹി വസിഫാത്തിഹി, അവന്റെ അസ്മാഅകളെയും അവന്റെ സിഫാത്തുകളെയും ശരിയായി തിരിച്ചറിയുന്നവനാകും. ഫഖീഹൻ ഫിൽ ഹുക്കുമി ദീനി അശ്ശറഈ വൽ ഹുക്കുമിൽ കൗനി അൽ ഖദരി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൌനിയായ പ്രാപഞ്ചികമായി അവൻ വിധിക്കുന്ന വിധികൾ, അതേപോലെ തന്നെ അവന്റെ മതത്തിൽ അവൻ വിധിച്ചിരിക്കുന്ന വിധികൾ, ഈ വിധികളെക്കുറിച്ച്, ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ശരിയായ ഉൾക്കാഴ്ചയും ശരിയായ തിരിച്ചറിവും നേടുന്നവനായി തീരുമെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. അതിനുശേഷം അദ്ദേഹം സൂറത്തുൽ ഹദീദിന്റെ 21-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. അള്ളാഹു തആല പറയുന്നു, ദാലിക ഫളുല്ലാ, ഈ ഒരു കാര്യമെന്നുള്ളത് അള്ളാഹു നൽകുന്ന ഫളലാണ്. ഈ ഉതീഹി മയ്യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കേ അത് നൽകുകയുള്ളൂ, എല്ലാവർക്കും നൽകുകയില്ല. വല്ലാഹു ദുൽ ഫളുലിൽ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യം കാണിക്കുന്നവനാണ് എന്ന് ഉള്ള ആയത്തും അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഫവാഇദ് എന്നുള്ള ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. ولهذا يطيب لي ايها الكرام في هذا المقال ان نقف معكم مع اسم كرير من جليل من اسماء الله عز وجل. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഖനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ വളരെ മഹത്തായ ഒരു ഇസ്മിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. നഫ്ഹമു വ നതദബ്ബർ ബഅല മഅനീഹി വ നസ്തഹ്ലിർ ബഅല സമറാത്തിൽ ഈമാനി ബിഹി. മാത്രമല്ല അതിന്റെ ആശയ തലങ്ങളെക്കുറിച്ച് നമുക്കല്പം ഉറ്റാലോചിക്കാം, അതിന്റെ അതുണ്ടാക്കുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും അതിന്റെ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ഉറ്റാലോചിക്കാം. അല വഹു ഇസ്മുഹു സുബ്ഹാനഹു അൽ അലീം, ആ ഒരു ഇസ്മു എന്നുള്ളത് അള്ളാഹുവിന്റെ അലീം എന്നുള്ള ഇസ്മാണ്. അലീം എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് ഷെയ്ഖ് ഇൻഷാ അല്ലാഹ് ഈ ലേഖന പരമ്പരകളിലൂടെ പ്രധാനമായിട്ടും ഷെയ്ഖ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. മാന ഹാദൽ ഇസ്മ്, അള്ളാഹുവിന്റെ അലീം എന്നുള്ള ഈ ഇസ്മിന്റെ അർത്ഥം. ഫഖദ് തതറഖ ഇലൈഹി ഗൈറു വാഹിദും മിനൽ ഉലമ, നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ പല പണ്ഡിതന്മാരും ഇതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫമസലൻ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അതിനൊരു ഉദാഹരണമാണ്. ذكر اسم الجلال العظيم في عدة مواضع من كتبه, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പല സ്ഥലങ്ങളിലും ഈ ഒരു അലീം എന്നുള്ള ഇസ്മിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ബദായുൽ ഫവാഇദ് എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, അൽ അലീമു, അലീം എന്നുള്ള ഇസ്മ, ഹുവ മൻ ഇത്തസഫ ബി സിഫാത്തിൻ കസീറ മിൻ സിഫാത്തിൽ കമാൽ, അതിസമ്പൂർണങ്ങളായ അവന്റെ ധാരാളം വിശേഷണങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് റലീം എന്നുള്ളതെന്ന്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരൊറ്റ സിഫത്തല്ല, ഏതെങ്കിലും ഒരൊറ്റ ഗുണത്തിനെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, നേരെ മറിച്ചുകൊണ്ട് അവന്റെ അതിസമ്പൂർണങ്ങളായ ധാരാളം ഗുണങ്ങളെ ഒരേ സമയം, അതിന്റെ ആശയതലങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഇസ്മാണ് അൽ അലീം എന്നുള്ളത്. വഖാല അയ്ലൻ റഹിമഹുല്ലാ ഫി നൂനിയത്തിഹി, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയ എന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ വിശദീകരിക്കുന്ന കവിതയിലും ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പറയട്ടെ, നൂനിയ എന്നത് ആ കവിതയ്ക്ക് അങ്ങനെ പേര് വരാൻ കാരണം ആ കവിതയുടെ ഓരോ വരിയും അവസാനിക്കുക നൂനു വെച്ചിട്ടായിരിക്കും. അത്തരം കവിതകളെ അറബിയിൽ പറയാൻ നൂനിയ എന്നാണ്. അതേസമയം തന്നെ അതേപോലെ തന്നെ വേറൊരു താ വെച്ചിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ തായിയ എന്ന് പറയും. അതേപോലെ തന്നെ ഇനി ഏത് അക്ഷരാണോ വെച്ചാണ് അത് അവസാനിക്കുന്നത് അത് വെച്ചുകൊണ്ട് ആ കവിതയെ പരിചയപ്പെടുത്തുക. ഇത് അറബിയിലൊരു ശൈലിയാണ്. ഇതേപോലെ തന്നെയാണ് ആയിരം വരികളുള്ള കവിതയാണെങ്കിൽ അതിനെയാണ് അൽഫിയ എന്ന പേരിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അൽഫിയ എന്നൊക്കെ ഇത് അത്തരം കവിതകൾ, 1000 വരികളുള്ള കവിതയെ അൽഫിയ എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇബ്നുൽ ഖയ്യിമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കവിതയാണ് നൂനിയ. അപ്പോൾ ഈ ഒരു കവിതയിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അള്ളാഹുവിന്റെ ഈ ഇസ്മിനെ വിശദീകരിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വഹുവൽ അലീമു ബികുല്ലി മഅന യൂജബു തഅലീമ ലാ യഹ്സീഹി മിൻ ഇൻസാൻ ഇൻസാനി വഹുവൽ അലീം. ആ അള്ളാഹു എന്നുള്ളത് അവൻ അലീമാണ്. ബികുല്ലി മഅന യൂജബു തഅലീം, മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന അവനാണ് അവൻ. എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണത്. ലാ യുഹ്സീഹി മിൻ ഇൻസാനി, അതിന്റെ അളവെത്രയുണ്ട്, അതിന്റെ എണ്ണം എത്രയുണ്ട്, അതൊരിക്കലും ഒരു മനുഷ്യന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നത്. നൂനിയ എന്നുള്ള ഗ്രന്ഥത്തിന് അദ്ദേഹം ഇട്ട പേര് അൽ കാഫിയത്തു ഷാഫിയ എന്ന പേരാണ്. വയക്കൂലു ഷെയ്ഖ് ഇബ്നു സഅദി റഹിമഹുള്ള, ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള പറയുന്നു, العليم الجامع لجميع صفات العظمة والكبرياء والمجد والبهاء الذي تحبه القلوب وتعلمه الأرواح. العليم العليم عليم എന്നുള്ള ഇസ്മ, الجامع لجميع صفات العظمة, അല്ലാഹുവിനെ മഹത്വം ജനിപ്പിക്കുന്നതായ എല്ലാ സിഫത്തുകളെയും സമ്മേളിക്കുന്ന, എല്ലാ സിഫത്തുകളും സമ്മേളിക്കുന്ന ഒരു ഇസ്മാണ്. എല്ലാതും ഒത്തിണങ്ങിയ ഒരു ഇസ്മാണ് അലീം എന്നുള്ളത്. കിബിരിയ, മജിദ്, ബഹാ, അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ കിബിരിയാവും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന് മഹത്വം ജനിപ്പിക്കുന്നതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം ആശയതലങ്ങൾ ഒത്തിണങ്ങിയ ഒരു ഇസ്മാണ് അലീം എന്നുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ തുഹിബ്ബുഹുൽ ഖുലൂബ്, അത്തരം ഒരു ആളെ ഹൃദയങ്ങൾ ഇഷ്ടപ്പെടും. വതുഅല്ലിമുഹുൽ അർവാഹ്, മനുഷ്യന്റെ ആത്മാവുകളിൽ നിന്ന് അതിനോടുള്ള മഹത്വം, അതിനുള്ള മഹത്വം ഉണരും. അവരെ ആത്മാക്കളിൽ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അവരെന്ത് ചെയ്യും? അവരെ മഹത്വപ്പെടുത്തും. വയാരിഫുൽ ആരിഫൂൻ, ജ്ഞാനികളായ ആളുകൾ മനസ്സിലാക്കും. അന്നഅലമത കുല്ലി ഷൈഇൻ വഇൻ ജല്ലത് ഫിസ്സിഫ ഫഇന്നഹ മുദ്മഹിലതുൻ ഫിജാനിഹി ഫിജാനിബി അലമത്തിൽ അലിയിൽ അലീം. അലിയായ, അലീമായ ആ റബ്ബിന്റെ അലമത്തിന്റെ അടുത്ത്, നമ്മൾ ഈ ദുനിയാവില് അളമത്ത് ഉണ്ട് എന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയുടെ എല്ലാം അളമത്ത് ഈ റഹ്മാനായ റബ്ബിന്റെ അളമത്തിന് മുന്നിൽ, ആ റബ്ബിന്റെ മഹത്വത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുദ്മഹിലത്തുൻ, വളരെയധികം നിസ്സാരങ്ങളായിരിക്കും. അവ കാണാൻ പോലും ഉണ്ടാവില്ല, അത് നമുക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിസ്സാരമായി തീരുമെന്ന് ഇത് ജ്ഞാനികളായ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അഥവാ അള്ളാഹുവിനേക്കാൾ മഹത്വം കൽപ്പിക്കാവുന്ന ഒന്നും തന്നെ ഇല്ല. അള്ളാഹുവിന് മാത്രമാണ് ഇത്തരം ഒരു മഹത്വമുള്ളത്. ഫഹുവ സുബ്ഹാനഹു അലീമുൻ ഫീ കുല്ലി ഷൈഇൻ, ആ അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ അലീമാണ്, അവന് മഹത്വമുള്ളവനാണ്. ഫീ ദാതിഹി, അവന്റെ സത്തയിലാകട്ടെ, വഫി അസ്മാഇഹി, അവന്റെ അസ്മാകളിലാകട്ടെ, വസിഫാത്തിഹി, അവന്റെ സിഫാത്തുകളിലാകട്ടെ, അവന്റെ അസ്മാകളിൽ, അവന്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിലാകട്ടെ, അവന്റെ ഗുണവിശേഷങ്ങളിലാകട്ടെ, ഇതിലെല്ലാത്തിലും, ഇത് അവന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അള്ളാഹുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നോക്കിയാൽ അതിൽ അളമത്ത് മാത്രം, അവന്റെ മഹത്വം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. മഹത്വത്തിനെ ദ്യോതിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും അവന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ, അവനോടുള്ള എല്ലാ വിലയും പോകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് കാല ഷെയ്ഖ് ഇബ്നു സഅദി റഹിമഹുള്ള, ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലാ യഹ്സി അഹദുൻ സനാഅൻ അലൈഹി, ആ റബ്ബിന് കൊടുക്കേണ്ട പുകഴ്ത്തലുകൾ അതിന്റെ എണ്ണം ഒരു അടിമയ്ക്കും തന്നെ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. ബൽ ഹുവ കമാ അസ്നാ അലാ നഫ്സിഹി, എന്നല്ല നമുക്ക് പറയാൻ കഴിയുക, അള്ളാഹു എങ്ങനെ അവനെ പുകഴ്ത്തിയോ അതുപോലെയാണവൻ. അഥവാ അള്ളാഹുവിന്റെ പുകഴ്ത്തല് എത്രമാത്രം റബ്ബിനെ പുകഴ്ത്തണം, ആ ഒരു അളവിലേക്ക് മനുഷ്യന് ഒരിക്കലും എത്തിത്തീരാൻ കഴിയില്ല എന്നർത്ഥം. വഫൌ കമാ യുസ്നി അലൈഹി ഇബാദുഹു, മാത്രമല്ല അവന്റെ അടിമകൾ അവനെ പുകഴ്ത്തുക, എത്രമാത്രം പുകഴ്ത്തിയാലും അതിനേക്കാളെല്ലാം ഉപരിയിലായിരിക്കും അവന്റെ അളമത്തും അവന്റെ മഹത്വവും എന്നാണ്. ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിന്റെ ഈ ലേഖന പരമ്പരയിൽ ഇമാം അസ്ബഹാനി റഹിമഹുള്ളയുടെ ഒരു വാക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. ഇമാം അസ്ബഹാനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വമിൻ അസ്മാ ഇഹി തആല അൽ അലീം, അള്ളാഹുവിന്റെ ഒരു ഇസ്മിൽപ്പെട്ടതാണ് അലീം എന്നുള്ളത്. അൽ അലമത്തു സിഫത്തു മിൻ സിഫാത്തില്ല, അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിൽപ്പെട്ടതാണ് അലമത്ത് എന്നുള്ളത്, മഹാത്മ്യം മഹത്വം എന്നുള്ളത്. ലാ യക്കൂമു ലഹ ഖൽഖുൻ, ആ ഒരു മഹത്വത്തിന് യോജിച്ച, ആ ഒരു മഹത്വം പേറാൻ പറ്റിയ ഒരു സൃഷ്ടി പോലുമില്ല. അത്തരം ഒരു മഹത്വം, അള്ളാഹുവിനുള്ള ഒരു മഹത്വം, അത്തരം ഒരു മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടി പോലുമില്ല. വല്ലാഹു തആല ഖലഖ ബൈന അൽഖൽഖി അലമതൻ യുഅല്ലിമു ബിഹാ ബഅളുഹും ബഅളൻ, അള്ളാഹു തആല അവന്റെ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ മഹത്വം എന്നുള്ളതിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടികൾക്കിടയിലുള്ള മഹത്വം ഉണ്ട്, അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടികൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർ മറ്റു ചിലർക്ക് മഹത്വം നൽകുക എന്നുള്ളത്. പക്ഷെ ആ മഹത്വത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാം അസ്ബഹാനി റഹിമഹുള്ള പറയുന്നത്, ഫമിനൻ നാസി മൈ യുഅല്ലമു ലിമാലിൻ, ജനങ്ങളിൽ ചില ആളുകൾ അവരുടെ ധനത്തിന്റെ പേരിൽ അവർക്ക് മഹത്വം നൽകാറുണ്ട്. വമിൻ ഹുമൈ യുഅല്ലമു ലിഫളിൻ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശ്രേഷ്ഠത പേരിൽ അവർക്ക് മഹത്വം നൽകാറുണ്ട്. വമിൻ ഹുമൈ യുഅല്ലമു ലിഅൽമിൻ, വേറെ ചിലർ അവർക്ക് കിട്ടിയ ഇൽമിന്റെ പേരിൽ മഹത്വം നൽകാറുണ്ട്. വമിൻ ഹുമൈ യുഅല്ലമു ലി സുൽത്താനിൻ, വേറെ ചിലർക്ക് അധികാരം, അവർക്ക് കിട്ടിയ അധികാരത്തിന്റെ പേരിൽ ആളുകൾ അവർക്ക് മഹത്വം നൽകാറുണ്ട്. വമിൻ ഹുമൈ യുഅല്ലമു ലി ജാഹിൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ജാഹിന്റെ പ്രശസ്തിയുടെ പേരിൽ മഹത്വം നൽകാറുണ്ട്. വകുല്ലു വാഹിദിൻ മിനൽ ഖൽഖി ഇന്നമാ യുഅല്ലമു ലിമാന ദൂനമാന. ഇപ്പോ സൃഷ്ടികൾക്കിടയിൽ ഇങ്ങനെ മഹത്വം നൽകുക എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായിരിക്കും. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് മഹത്വം നൽകുമെന്ന് വെച്ചു കഴിഞ്ഞാൽ മഹത്വം നൽകാറുണ്ടാവില്ല. ഇപ്പൊ ധനത്തിന്റെ പേരിൽ ആളുകൾക്ക് മഹത്വം നൽകും, പക്ഷെ എന്നാൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ അവർക്ക് മഹത്വം നൽകുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആളുകൾ മഹത്വം നൽകാറുണ്ടാവില്ല. മാത്രമല്ല അവരെ കുറിച്ചുള്ള ശരിയായ അവസ്ഥ അറിഞ്ഞാൽ ആളുകൾക്ക് അവരോട് പുച്ഛവും വെറുപ്പും ആയിരിക്കും തോന്നുക, അവർക്ക് അവരുടെ മഹത്തായിരിക്കില്ല തോന്നുക. അപ്പൊ അവരോട് മഹത്വം തോന്നിയിരുന്നത് ധനം എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും അധികാരത്തിന്റെ പേരിൽ ആളുകളെ നമ്മൾ ബഹുമാനിക്കും, അവർക്ക് മഹത്വം നൽകും. പക്ഷേ ശരിയായ നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരമില്ലെങ്കിലോ അവരെ നമ്മൾ പുച്ഛിക്കുകയായിരിക്കും ചെയ്യുക. ഇങ്ങനെ വല്ലാഹു അസ്സവജല്ല യുഅല്ലമു ഫിൽ അഹ്വാലി കുല്ലി, എന്നാൽ അള്ളാഹു ആകട്ടെ അവനെ ബഹുമാനിക്കുക, അവന് മഹത്വം നൽകുക എന്നുള്ളത് അവന്റെ എല്ലാ അവസ്ഥകളിലും അവന് മഹത്വം നൽകാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അവന് മഹത്വം നൽകാനുള്ള കാര്യങ്ങൾ മാത്രമേ അവനിൽ കാണാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥമായിക്കൊണ്ട് ഷെയ്ഖ് വിശദീകരിക്കുന്നത്. ഷെയ്ഖ് പറയുന്നു, വന്നാലു റിയജിദു ഹാദൽ ഇസ്മ ജാ അതാറത്തൻ മുഫ്രദൻ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്മ ചില സമയങ്ങളിൽ അലീം എന്നുള്ള ഇസ്മിനെ ഒറ്റക്ക് പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തുൽ വാഖിഅയുടെ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നീ തസ്ബീഹ് നടത്തുക ആ റബ്ബിന്റെ നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട്, അൽ അലീം എന്നുള്ള നാമം കൊണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഹാക്കയുടെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, നിശ്ചയമായും അവൻ അലീമായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടൊക്കെ അലീം എന്നുള്ള ഇസ്മിനെ മാത്രം ഒറ്റക്കെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. വജാ അതാറത്തൻ മുക്തരിനൻ ബിഗൈരിഹി മിൻ അസ്മാ ഇല്ല, എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ വേറെ ചില ഇസ്മുകളോട് ചേർത്തിക്കൊണ്ട് അള്ളാഹു തആല പറയാറുണ്ട്. കത്തിറാനി ബിസ്മില്ലാഹിൽ അലിയ്, ചില സമയത്ത് അലി എന്നുള്ള ഇസ്മിനോട് ചേർത്തി പറയാറുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ഉദാഹരണമാണ്, വലായ ഊദുഹു ഹിഫ്ളുഹുമ വഹു അൽ അലിയുൽ അലീം, സൂറത്തുൽ ബക്കറയുടെ 255 ആയത്തുൽ കുർസിയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് വഹു അൽ അലിയുൽ അലീം എന്ന്. അവിടെ അലി എന്നുള്ള ഇസ്മിനെയും അലീം എന്നുള്ള ഇസ്മിനെയും ഒരുമിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തു ഷൂറയുടെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹു അൽ അലിയുൽ അലീം, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവനുള്ളതാണ്, അവൻ അലിയാണ് അലീമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ചില രഹസ്യങ്ങൾ, അതിന് ചില അതിൻ്റെതായ ചില ഹിക്മത്തുകൾ അള്ളാഹുവിനുണ്ട് എന്നാണ്. ഇതിൽ തന്നെ അലിയുൽ അലീം എന്നുള്ള ഈ രണ്ട് ഇസ്മുകളെ അള്ളാഹു തആല ഒരുമിച്ച് പറയുമ്പോൾ ഇമാ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയൊക്കെ ഇതിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇവിടെ റലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് റിഫഅത്തുഹു, ആ റബ്ബിന്റെ ഔന്നത്യത്തെയും, അതേപോലെ ഔന്നത്യത്തിലുള്ളവനാണ് അവൻ, സൃഷ്ടികളെക്കാൾ ഉലൂവിലാണ്, ഉന്നതിയിലുള്ളവനാണ് എന്നും, അതേപോലെ തന്നെ വൽ അലീം എന്നുള്ള ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ അളമത്തു, അളമത്തു കദിരിഹി ദാത്തൻ വസ്ഫൻ, അവൻ ദാത്തിയായിക്കൊണ്ടും അവൻ അവന്റെ സിഫാത്ത് കൊണ്ടും അവന്റെ ഗുണങ്ങളെ കൊണ്ടും അവന്റെ സത്തയെ കൊണ്ടും അവൻ അങ്ങേയറ്റം മഹത്വം ഉൾക്കൊള്ളുന്നവനാണ് എന്നുള്ളതുമാണ് അർത്ഥം. അഥവാ റലി എന്നുള്ള ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ അങ്ങേയറ്റം സൃഷ്ടികളിൽ നിന്നും അങ്ങേയറ്റം ഔന്നത്യമുള്ളവനാണ്, ഉന്നതിയിലുള്ളവനാണ്. അള്ളാഹു തആല ശരിയ അക്ഷരാർത്ഥത്തിൽ തന്നെ അള്ളാഹു തആല സൃഷ്ടികൾക്ക് ഉന്നതിയിലാണ്. അങ്ങനെ ഉന്നതിയിലായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഉന്നതിയിലുണ്ട്, പക്ഷേ ആൾക്ക് മഹത്വമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ തൊട്ടുടനെ തന്നെ അള്ളാഹു തആല അലീം എന്ന് പറഞ്ഞു. അങ്ങനെ ഉന്നതിയിലാണെന്ന് മാത്രമല്ല, അവൻ അവന്റെ ഗുണങ്ങളിലും അവൻ അവന്റെ സത്തയിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ അങ്ങേയറ്റം മഹത്വം ഉൾക്കൊള്ളുന്നവനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അള്ളാഹു തആല ഇതുപോലെ ചേർത്തി പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ്, അലീം എന്നുള്ള ഇസ്മിനോട് ചേർത്തി പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് ഹലീം എന്നുള്ളത്. വഖദ് ജാഅഇ ലൻഹാദൽ ഇസ്മു ഫിസ്സുന്ന മുക്തരിനൻ ബി ഇസ്മിഹി സുബ്ഹാനഹു അൽ ഹലീം, ഹലീം എന്നുള്ള ഇസ്മുമായി ചേർത്തിക്കൊണ്ടും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഈ ഇസ്മു പറഞ്ഞിട്ടുണ്ട്. കമാ സബത അൻഹു, ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളതുപോലെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള ഹദീസാണ്. അന്നഹു കാന യദുഉ ഇൻദൽ കറബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസം വരുമ്പോ, പ്രയാസവും ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ നേരിടുമ്പോ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അൽ അലീമുൽ ഹലീം, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അവൻ അലീമാണ്, ഹലീമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബാണ് അവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, അർശിന്റെ കരീമായ അർശിന്റെ റബ്ബാണവൻ. ഇങ്ങനെ ഈ പ്രാർത്ഥന വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലും ഇതിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ ഹലീം എന്നാണ്. അലീം ഹലീം എന്നുള്ള ഈ രണ്ട് ഇസ്മുകളെ ഇവിടെ ചേർത്തി പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഷെയ്ഖ് പറയുന്നു വവജ്ഹുൽ ഇഖ്തിറാനി ബൈന ഹാദൈനിൽ ഇസ്മൈനി കരീമൈനി വാളിഹുൻ, ഈ രണ്ട് ഇസ്മുകളെയും ഒരുമിച്ച് പറയാനുണ്ടായ കാരണമെന്താണ്, അതിന്റെ ഹിക്മത്ത് എന്താണ്, അതിന്റെ ഒരു യുക്തി എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. വദാലിക ബി അന്ന അല്ലാഹ അസ്സ വജല്ല മഅ അന്നഹു അൽ അലീം, വദാലിക ബി അന്ന അല്ലാഹ അസ്സ വജല്ല മഅ അന്നഹു അലീമുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ അൽകാഹിറു ഫൗക ഇബാദിഹി ഫഇന്നഹു സുബ്ഹാനഹുൽ ജലീലുർ റഹീമു അർറഊഫു ബി ഇബാദിഹി. അല്ലാഹു തആല അലീമാണ്, അവ അങ്ങേയറ്റം മഹത്വവും അങ്ങേയറ്റത്തെ കിബിരിയാവും അങ്ങേയറ്റത്തെ ഔന്നത്യവും ഉള്ളവനാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ, അതോടൊപ്പം തന്നെ അവൻ റഹീമുമാണെന്നാണ്. അഥവാ സൃഷ്ടികളെപ്പോലെയല്ല എന്നർത്ഥം. സൃഷ്ടികളിൽ ഒരാൾക്ക് അവർക്ക് വലിയ മഹത്വം കയറിയ ആളാണ്, അല്ലെങ്കിൽ വലിയ ഔന്നത്യമുള്ള ആളാണെങ്കിൽ പലപ്പോഴും പിന്നെ അവന് സ്വന്തം ഒപ്പമുള്ള മറ്റുള്ള സൃഷ്ടികളെ കാണാൻ അവന് കഴിയാറില്ല. അവൻ അങ്ങേയറ്റ അഹങ്കാരത്തിലേക്ക് എത്തുകയും അവൻ അന്ധനാക്കുകയാണ് ചെയ്യാറ്. സൃഷ്ടികൾ നമ്മൾ കാണാറുള്ളതാണ്. അവന്റെ സ്വസഹോദരങ്ങളെ പോലും അവന് തിരിച്ചറിയാൻ കഴിയില്ല. അവൻ പിന്നെ അവന്റെ ആ ദറജയിലേ നടക്കുള്ളൂ. മറ്റുള്ളവരാരെയും പരിഗണിക്കില്ല. മറ്റുള്ളവരോടൊക്കെ അവൻ അക്രമം ചെയ്യും. ഇതാണ് സൃഷ്ടികളിൽ കാണാറുള്ളത്. എന്നാൽ അള്ളാഹു തആല അവൻ അലീമാണ്, അവൻ ജബ്ബാറാണ്, മുത്തക്കബ്ബിറാണ്, കാഹിറാണ്, സർവ്വതിനെയും അടക്കി നിർത്തുന്നവനാണ്. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഇനക്കം പോലും അവന്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ട് പോലും അതേസമയം തന്നെ അവൻ റഹീമുമാണ്. അവന്റെ സൃഷ്ടികളോട് അവൻ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. അവൻ അങ്ങേയറ്റം റഊഫാണ്. അങ്ങേയറ്റം അവരോട് ദയാപരമായിട്ട് പെരുമാറുന്നവനാണ്. വൽജമ്ഉ ബൈന ഹാദൈനിൽ ഇസ്മൈനിൽ ജലീലൈൻ യദുല്ലു അലാ സിഫത്തി കമാലിൻ വജമാലിൻ, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ പരിപൂർണതയും അവന്റെ ആ സൗന്ദര്യവുമാണ് കാണിക്കുന്നത്. അഥവാ ഇത്രയും വലിയ കഴിവുകളും ഇത്രയും വലിയ അതിശക്തനായിരുന്നിട്ടും അവൻ ഏറ്റവും അവന്റെ ചെറിയ സൃഷ്ടികളോട് പോലും അവൻ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നു. അവൻ ഹലീമാണ്. അവൻ അവരുടെ തെറ്റുകളെക്കുറിച്ചിട്ടും ഹലീം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങേയറ്റം ഹിൽമു പുലർത്തുന്ന, അതേപോലെ തന്നെ അബക്കമല്ലാതെ പെരുമാറുന്ന, എടുത്ത് പെട്ടെന്ന് എടുത്തു ചാടി ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഹലീം എന്നുള്ള ഇസ്മിന്റെ അർത്ഥമായിട്ട് ഉലമാക്കൾ പറയുന്നത്. അവന്റെ സൃഷ്ടികൾ അവനോട് അങ്ങേയറ്റം തെറ്റുകൾ ചെയ്തിട്ടും അല്ലാഹു തആല ഉടനടി അവർക്കെതിരെ പ്രതികാര നടപടി എടുക്കുന്നില്ല. ആ റബ്ബിന് അങ്ങനെ എടുക്കാമായിരുന്നു, പക്ഷേ ആ റബ്ബ് എടുക്കുന്നില്ല. നേരെ മറിച്ചിട്ട് അവൻ അവർക്ക് വീണ്ടും വീണ്ടും സമയം നൽകുകയാണ്, അഥവാ അവന് ഹെൽമ് കാണിക്കുകയാണ്. ഹെൽമ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പക്വത എന്നൊക്കെയാണ് പറയുക. അവൻ അപക്വമായിട്ടല്ല അവന്റെ കാര്യങ്ങൾ എന്ന് അർത്ഥം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ജമാലിനെയും അവന്റെ ആ സൗന്ദര്യത്തെയാണ് ആ കുറിക്കുന്നത്. ഫലം തംനഹു അലമതുഹു സുബ്ഹാനഹു വഖുദ്റതുഹു അലാ ഖൽഖിഹി അൻ യഹലുമ അൻഹും വയസ്ഫഹ്. അവനുണ്ടായി അവന്റെ ആ മഹത്വവും അവന്റെ ആ അങ്ങേയറ്റത്തെ കഴിവും ഒരിക്കലും ആ സൃഷ്ടികളോട്, ആ സൃഷ്ടികൾക്ക് സാവകാശം നൽകുന്നതിൽ, അവര് തെറ്റ് ചെയ്താലും അവരെ ഉടനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതിൽ നിന്ന് ശിക്ഷിക്കുക എന്നുള്ളതിലേക്ക് അവനെ നയിക്കുന്നില്ല. നേരെ മറിച്ച് അവൻ പരമാവധി അവർക്ക് വിട്ടു നൽകാനാണ് ശ്രമിക്കുന്നത്. ശ്രമിക്കുന്നത് എന്നല്ല, അവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലം യകുൻ ഹിൽമുഹു സുബ്ഹാനഹു അൻ ളഅഫിൻ വഅജ്സിൻ. അതേസമയം തന്നെ ഈ ഹലീമിനോടൊപ്പം റലീം എന്നുള്ള ഇസ്മ ചേരുമ്പോൾ മറ്റൊരു കിട്ടുന്ന മറ്റൊരു ആശയം എന്നുള്ളത്, അവൻ ഹലീമാണ്, പക്ഷെ ഈ ഹിൽമ എന്നുള്ളത് അവൻ ആരെയും എടുത്തു ചാടി ശിക്ഷിക്കുന്നില്ല. ആ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അവന്റെ അശക്തി മൂലല്ല, അവന്റെ കഴിവുകേട് മൂലല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആളുകളെ സംബന്ധിച്ചിടത്ത് തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവന് പിന്നെ ക്ഷമിക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകളുണ്ടാവും, അത്തരം ക്ഷമയ്ക്ക് യാതൊരു വിലയില്ല. എന്നാൽ അല്ലാഹു തആല അവന്റെ അടിമകളോട് അങ്ങനെ കാണിക്കുന്നത്, അത്തരം ഒരു അവരോട് വിട്ടു നൽകുന്നത്, അവർക്ക് ഒഴിവഴിവ് നൽകുന്നത്, അതൊരിക്കലും അവന് കഴിവുകേടുണ്ടായതുകൊണ്ടോ ഏതെങ്കിലും നിലക്കുള്ള ദുർബല ബാധിച്ചതുകൊണ്ടോ അതല്ല. അവൻ അതേസമയം തന്നെ അലീമാണ്. ഈ രണ്ട് ഇസ്മുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ആശയത്തെ കൈമാറ്റം ചെയ്യുന്നു. ഇതാണ് രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് വരുമ്പോഴുള്ള ആശയതലമെന്നാണ്. നേരെ മറിച്ച് അള്ളാഹു അവർക്ക് ഇത്തരത്തിൽ ഹിൽമ് കാണിക്കുന്നത് അവന് അങ്ങേയറ്റത്തെ അളമത്തും അങ്ങേയറ്റത്തെ മഹത്വവും അങ്ങേയറ്റത്തെ കഴിവും അങ്ങേയറ്റത്തെ ആധിപത്യവും ഉള്ള അതേ സമയം തന്നെയാണെന്നാണ്. ഇതാണ് ഷെയ്ഖ് ഈ ഒരു ലേഖനത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി അടുത്ത ലേഖനത്തിൽ ഷെയ്ഖ് പറയുന്നു, അയ്യുഹൽ അഹിബ്ബ വബഅദ അൻ അറഫ്ന അൻ നുസൂസൽ കിതാബി വസ്സുന്ന ദല്ലത അലാ ഹാദൽ ഇസ്മൽ കരീം വതവഖഫ്ന ഇൻദ ബഅലി മഅനിഹ അൽജലീൽ فقد نتساءل ما واجبنا تجاه اسم الله العليم. ഈ ഒരു ഇസ്മിന്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഈ ഒരു ഇസ്മ പ്രകാരം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഗുണങ്ങളാണ് ഈ ഒരു ഇസ്മിന് അനുസൃതമായ എന്തെല്ലാം മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട്, ഇതിന്റെ ഫലങ്ങൾ എന്താണ്, എന്തായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ അനന്തര ഫലങ്ങൾ എന്തായിരിക്കണം, ഈ ഒരു ചോദ്യം നാം പരസ്പരം ചോദിക്കുന്നുണ്ടാകാം. ഹാദാ മാ സനുഅറിഫുഹു ഫിസ്സഫഹാത്തി താലിയ ബിഇദ്നില്ല. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അടുത്ത ലേഖനത്തിൽ ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ വിശദീകരിക്കുക. ഇതാണ് ഷെയ്ഖിന്റെ ഒന്നാമത്തെ ഈ ഒരു വിഷയത്തിൽ രചിച്ച ലേഖനം. അല്ലാഹു തആല ശരിയായ ഉലമാക്കളുമായിട്ട് അടുക്കുവാനും അവരിൽ നിന്ന് ഇൽമു നേടുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.